വിലാപങ്ങളുടെ പുസ്തകങ്ങൾ ഒന്നാം അധ്യായം മുതൽ. ബാറയ്ക്കുമോ, അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായിരിക്കുന്നതെങ്ങനെ? ജാതികളിൽ മകതിയായവൾ വിധവയെ പോലെയായതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയ വേലക്കാരിയായതെങ്ങനെ? രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളുടെ കവിൾത്തടത്തിൽ കണ്ണുനീർ കാണുന്നു. അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. അവളുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു. കഷ്ടതയും കഠിന ദാസ്യവും നിമിത്തം യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവൾ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു, വിശ്രാമം കണ്ടെത്തുന്നില്ല. അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടുക്കിടങ്ങളിൽ വച്ച് അവളെ എത്തിപ്പിടിക്കുന്നു. ഉത്സവത്തിന് ആരുമരായകൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു. അവളുടെ വാതിലുകളൊക്കെയും ശൂന്യമായി പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു. അവളുടെ കന്യകമാർ ഖേദിക്കുന്നു. അവൾക്ക് വ്യസനം പിടിച്ചിരിക്കുന്നു. അവളുടെ അതിക്രമ ബാഹുല്യ നിമിത്തം യഹോവ അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ അവളുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ചു. അവളുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു. അവളുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായ പ്രവാസത്തിലേക്കും പോകേണ്ടി വന്നു. സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി. അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ കാണാത്ത മാനുകളെ പോലെയായി. പിന്തുടരുന്നവന്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു. കഷ്ടാരിഷ്ടങ്ങളുടെ കാലത്ത് യെരൂശലേം പണ്ടത്തെ മനോഹര വസ്തുക്കളൊക്കെയും ഓർക്കുന്നു. സഹായിപ്പാൻ ആരുമില്ലാതെ അവളുടെ ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെ കുറിച്ച് ചിരിച്ചു. യെരൂശലേം കഠിന പാപം ചെയ്തിരിക്കൊണ്ട് മലിനമായിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവീർപ്പുകൊണ്ട് പിന്നോക്കം തിരിയുന്നു. അവളുടെ മലിനത ഉടുപ്പിന്റെ വിളിമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല. അവൾ മതിയെ അതിശയമാമണ്ണം വീണുപോയി. അവളെ ആശ്വസിപ്പിക്കാനാരുമില്ല. യഹോവയെ ശത്രു വമ്പ് പറയുന്നു, എന്റെ സങ്കടം നോക്കണമേ. അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. അവളുടെ സർവജനവും നെടുവീർപ്പിട്ടുകൊണ്ട് ആഹാരം തിരയുന്നു. വിശപ്പടക്കുവാൻ ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു. യഹോവേ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തന്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ എന്ന് നോക്കുവീൻ. ഉയരത്തിൽ നിന്ന് അവൻ എന്റെ അസ്ഥികളിൽ ഈ അയച്ചിരിക്കുന്നു, അത് കടന്നു പിടിച്ചിരിക്കുന്നു. എന്റെ കാലിനെ അവൻ വല വിരിച്ച് എന്നെ മടക്കിക്കളഞ്ഞു. അവൻ എന്നെ ശൂന്യവും നിത്യരോഗിണിയും ആക്കിയിരിക്കുന്നു. എന്റെ അതിക്രമങ്ങളുടെ നുഖം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു. അവൻ എന്റെ ശക്തി ക്ഷയിപ്പിച്ചു. എനിക്ക് എതിർത്തു നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ നടുവിലെ സകല ബലവാന്മാരെയും കർത്താവ് നിരസിച്ചു കളഞ്ഞു. എന്റെ യൗവനക്കാരെ തകർത്ത് കളയേണ്ടെന്ന് അവൻ എന്റെ നേരെ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി. ഭൂതാപുത്രിയായ കന്യകയെ കർത്താവ് ചക്കില്ലിട്ട് ചവിട്ടി കളഞ്ഞിരിക്കുന്നു. ഇത് നിമിത്തം ഞാൻ കരയുന്നു. എന്റെ കണ്ണു കണ്ണു നീരൊഴുക്കുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടെന്ന് ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു. പ്രബലനായിരിക്കയാൽ എന്റെ മക്കൾ നശിച്ചിരിക്കുന്നു. സിയോൻ കൈമലർത്തുന്നു. അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. യഹോവ യാക്കോബിന് അവന്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. യെരൂശലേം അവരുടെ ഇടയിൽ മലിനമായിരിക്കുന്നു. യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ, എന്റെ വ്യസനം കാണണമേ. എന്റെ കന്യകമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എന്റെ പ്രിയന്മാരെ വിളിച്ചു, അവരോ എന്നെ ചതിച്ചു. എന്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പടക്കേണ്ടെന്നതിന് ആഹാരം തിരിഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു. യഹോവേ നോക്കണമേ, ഞാൻ വിഷമത്തിലായി, എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ കഠിനമായി മത്സരിച്ചുകൊണ്ട് എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു. പുറമേ വാൾ സന്തതി നാശം വരുത്തുന്നു, വീട്ടിലോ മരണം തന്നെ. ഞാൻ നെടുവേർപ്പെടുന്നത് അവർ കേട്ടു, എന്നെ ആശ്വസിപ്പാൻ ആരുമില്ല. എന്റെ ശത്രുക്കളൊക്കെ എന്റെ അനർത്ഥം കേട്ട് നീ അത് വരുത്തി, അതുകൊണ്ട് സന്തോഷിക്കുന്നു. നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും എന്ന് അവരും എന്നെ പോലെയാകും. അവരുടെ ദുഷ്ടതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ. എന്റെ സകല അതിക്രമങ്ങളും നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. എന്റെ നെടുവീർപ്പ് വളരെയല്ലോ, എന്റെ ഹൃദയം രോഗാർത്ഥമായിരിക്കുന്നു. അയ്യോ യഹോവേ, സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചത് എങ്ങനെ? അവൻ ഇസ്രായേലിന്റെ മഹത്വം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ ഇട്ട് കളഞ്ഞു. തന്റെ കോപ ദിവസങ്ങൾ അവൻ തന്റെ പാദപീഠത്തെ ഓർത്തുന്നില്ല. കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചൽപ്പങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുന്നു. തന്റെ ക്രോധത്തിൽ അവൻ യഹൂദാ പുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. തന്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിന്റെ കൊമ്പൊക്കെയും വെട്ടിക്കളഞ്ഞു. തന്റെ വലങ്കൈ അവൻ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് പിൻവലിച്ചു. ചുറ്റും ദഹിപ്പിക്കുന്ന ജ്വാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ശത്രു എന്ന പോലെ അവൻ വീട്ടിൽ വിളിച്ചു, വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഊങ്ങി. കണ്ണിന് കൗതുകമുള്ളതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. കർത്താവ് ശത്രുവെ പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. അവളുടെ അരമനകളെ ഒക്കെയും മുടിച്ചു, അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യഹൂദാപുത്രിക്ക് ദുഃഖം വിലാപവും വർദ്ധിച്ചിരിക്കുന്നു. അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു, തന്റെ ഉത്സവ സ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനിൽ ഉത്സവം ശബത്തും മറക്കുമാറാക്കി. അവൻ തന്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു. കർത്താവ് തന്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു, തന്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ഉത്സവത്തിൽ എന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവം ഉണ്ടാക്കി. യഹോവ സിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിക്കാൻ നിർണയിച്ചു. അവൻ അളന്ന് നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല. അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി, അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു. അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. അവളുടെ രാജാവും പ്രഭുക്കന്മാരുമായ പ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയിൽ നിന്ന് ദർശനമുണ്ടായതുമില്ല. സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ നിലത്തിരിക്കുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് ഇട്ടെടുത്തിരിക്കുന്നു. യെരൂശലേം കന്യകുമാർ നിലത്തോളം തല താഴ്ത്തുന്നു. ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു. എന്റെ ഉള്ളം കലങ്ങി കര നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർഹിതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവത്തിൽ വെച്ച പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീയും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു. രേശലേം പുത്രിയെ, ഞാൻ നിന്നോട് എന്ത് സാക്ഷീകരിക്കേണ്ടു? എന്തൊന്നിനെ നിന്നോട് സദൃശമാക്കേണ്ടു? സിയോൻ പുത്രിയായ കന്യകയെ, ഞാൻ നിന്നെ ആശ്വസിപ്പാൻ എന്തൊന്ന് നിന്നോട് ഉമ്മിക്കേണ്ടു? നിന്റെ മുറിവ് സംരം പോലെ വലുതായിരിക്കുന്നു. ആർ നിനക്ക് സൗഖ്യം വരുത്തും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് പോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രസാദ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. കടന്നു പോകുന്ന ഏവരും എന്നെ നോക്കി കൈകൂട്ടുന്നു. അവർ യെരൂശലേം പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തിയെന്നും സർവമഹീതാലയോ തലമോദമെന്നും വിളിച്ചു പറഞ്ഞ നഗരം ഇതെന്നെയോ എന്ന് ചോദിക്കുന്നു. നിന്റെ ശത്രുക്കളൊക്കെ നിന്റെ നേരെ വായിലിറക്കുന്നു. അവർ ചൂളകുത്തി പല്ലുകടിച്ച് നാം അവളെ വിഴുങ്ങിക്കളഞ്ഞു. നാം കാത്തിരുന്ന ദിവസം ഇതുപോലെ നമുക്ക് സാധ്യമായി നാം കണ്ടുരസിപ്പാൻ ഇടയായല്ലോ എന്ന് പറയുന്നു. യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് അരുളി ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നു. കരണ കൂടാതെ അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ച് വൈരികളുടെ കൊമ്പ ഉയർത്തിയിരിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. ശിവൻപുത്രിയുടെ മതിലെ രാവുമ്പകലും ഓരോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റത് നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കത്രസന്നസിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോലിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നേണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ? വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു. എന്റെ കഞ്ഞികമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. നിന്റെ കോപ ദിവസത്തിൽ നീ അവരെ കൊന്ന് കരുണ കൂടാതെ അറുത്തു കളഞ്ഞു. ഉത്സവത്തിനെ വിളിച്ചുകൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചുകൂട്ടിയിരിക്കുന്നു. യഹോവയുടെ കോപ ദിവസത്തിൽ ആരും ചാടിപ്പോകയില്ല, ആരും ശേഷിച്ചതുമില്ല. ഞാൻ കയ്യിൽ താലോഴിച്ചു വളർത്തിയവരെ എന്റെ ശത്രു മൂടിയിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോജ്യമാകുന്നു. ബാറക്ഷുമോർ. സങ്കീർത്തനം 141. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ബാറക്ഷുമോർ, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ അടുക്കലേക്ക് വേഗം വരേണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസന്ധിയിൽ സുഖമായും എന്റെ കൈകളെ മലർത്തുന്ന സന്ധ്യാകമായും തീരട്ടെ. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അതിരധ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സാധുഭോജനം ഞാൻ കഴിക്കരുതേ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയാവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്കേണ്ണ. എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അവരുടെ ന്യായാധിപന്മാരെ പാറമേൽ നിന്ന് തള്ളിയിടും. എന്റെ വാക്കുകളും പൂണ്ടവാകിയാൽ അവർ അവയെ കേൾക്കും. നിരമൊഴുത മറച്ചിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതുക്കൾ ചിതറിക്കിടക്കുന്നു. കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എന്റെ പ്രാണനെ തള്ളി തൂക്കിക്കളയരുതേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണികളിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ ഞാൻ യഹോവയോടൊക്കെ നിലവിളിക്കുന്നു. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു. എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നു. ഫലത്തോട്ട് നോക്കി കാണണമേ. എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിരിക്കുന്നു. എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ സങ്കേതം ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാവുന്നുവെന്ന് ഞാൻ പറഞ്ഞു. എന്റെ നിലവിളി കേട്ട് വിതരണമേ. ഞാൻ ഏറ്റവും കളിപ്പപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടെന്നതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് ഉറപ്പിടിവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്യുമ്പോ ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. 143. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനയ്ക്ക് ചെയ്തറിയണമേ. നിന്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരമരളയണമേ. അടിയനെ ന്യായസ്ഥാനത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവർ ആരും തിരുസന്ധിയിൽ നീതിമാനാകയില്ലല്ലോ. ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളയണമേ. എന്റെ ആത്മാവ് കാണിക്കുന്നു, ഞാൻ കുഴിയിലിറങ്ങുന്നവനെ പോലെ ആകാതിരിക്കാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എന്റെ ഉള്ളന്നെങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എന്റെ പ്രാർത്ഥന എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. എന്റെ ദയയാൽ എന്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെ ഒക്കെയും നശിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. എന്റെ പാറയാകുന്ന യഹോവേ, യഹോ ആഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും ഓരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ദയയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിധിയും ഞാൻ ശരണമാക്കിയിരിക്കുന്നവനും അവൻ തന്നെ. യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്തുള്ളൂ? മനുഷ്യപുത്രനെ നീ വിചാരിച്ചാൽ അവൻ എന്തുമാത്രം? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമാത്രേ. അവന്റെ ആയുഷ്കാലം കടന്നുപോകുന്നത് നിഴൽ പോലെയാകുന്നു. യഹോവേ, ആകാശം ചായി തീറങ്ങി വരയണമേ. പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ. നിന്റെ അസ്ത്രങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിക്കണമേ. വീരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ വായ് ഘോഷത്തിൽ സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും. 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളികൾ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഘോഷം സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. അവരുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും തങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. തങ്ങളുടെ കളപ്പുരകൾ വീതധ്യാനം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 10,000 ആയും 10,000 ആയും പെറ്റുപെരുകട്ടെ. ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും കടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കുന്ന സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും ആഴ്ത്തപ്പെട്ടവനാകുന്നു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് പദ്ധാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ച പ്രസാദം കൂടെ ദൈവസന്നദ്ധിയിലായിരിക്കാനും ശാന്തതയോട് ദൈവം മുഖം കാണുവാനും നമ്മെ ഒരുക്കിയ ദൈവത്തെ നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് സ്തുതി കരയറ്റാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ അങ്ങയോട് ചേർക്കുവാൻ അവിടുത്തെ കരുണയും കൃപയും ഞങ്ങൾക്കുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇപ്പോൾ സജീവമായി നേർന്നു നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് വന്നി മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, വന്നി ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ ശുശ്രൂഷയിലെ നിരന്തരം സാന്നിധ്യം ഉണ്ടാവുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വന്നിയ തമ്പാൻ വർഗീസച്ചൻ, ഞങ്ങൾ എന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്നുള്ള വലിയൊരു സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും ഉണ്ട്. രണ്ടുപേരെയും സ്നേഹാദരോടുകൂടി അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഏറ്റവും അധികം പ്രയാസവും വേദനയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ഈ കൂട്ടായ്മ ആചരിക്കുന്നത്. നമ്മൾ ജീവനതുല്യം സ്നേഹിച്ച നമ്മുടെ പ്രിയ അപ്പൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഈ താൽക്കാലിക ലോകത്തിൽ നിന്ന് താൽക്കാലികമായി വേർപെട്ട ഒരു ദുഃഖം, അത് വലിയൊരു വാക്കുകൾക്ക് അതീതമായ ഒരു ഭാരമായി ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് നിലനിൽക്കുന്നു. അത്രമാത്രം നമ്മൾ സ്നേഹിക്കുകയും ഒരുപക്ഷെ സ്വന്തം പിതാവിനേക്കാൾ അപ്പുറമായി നമ്മൾ സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത പിതാവാണ് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി. അദ്ദേഹം ശരീരം കൊണ്ട് നമ്മളോട് കൂടെയില്ലെങ്കിലും ആ മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ആത്മാവ് കൊണ്ട് നമ്മളെ സ്നേഹിക്കുകയും തുറന്നും നമ്മുടെ ഈ പ്രാർത്ഥനകളിലൊക്കെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത സജീവമായി തുടരും എന്ന് 100% ഞാൻ പരിപൂർണമായി ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ പരിശുദ്ധ പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഏറ്റവും വിനയത്തോടെ ആ തൃപ്പാദത്തിൽ ശിരസുകളെ മുത്തിക്കൊണ്ട് തന്നെ ഈ ശുശ്രൂഷ നമ്മൾ മുന്നോട്ട് പോകുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജെ. ജീവിതത്തിന്റെ അഴലേറുന്ന, ദുഃഖമേറുന്ന, പ്രയാസമേറുന്ന നിമിഷങ്ങളില് നീ തളരണ്ട, നിന്നെ പ്രയാസപ്പെടുത്തുന്ന എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളെ, ആ വേർപാടുകളെ മറച്ച് കൂടെയിരിക്കുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് നൽകുന്ന ഈ ഗീതം ദൈവവും ബാകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിൽ 118-ാമത്തെ ഗീതം. തഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. തഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വീളിച്ചവാനുണ്മയുള്ളോ കണ്ണിൻ മാണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്ത. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമോഹിലേറെ കാലേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേ. കരുതുക വേണ്ടതിൻ പ്രീകാരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ. അകലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നീലക്കാവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുക.
ആടാലേറം ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹാജേ ചെലോടു തന്ത്രങ്ങളോ വീടുവ ചാരന്മാരുണ്ടധികം സഹജേ ചുടുചോര ചിന്തേണ്ടി വന്നിടയിലും ചായലേ ലോക താങ്ങുകളിൽ അടലേറും ജീവിതമാരുവി നീ താഴുകയോ ഇനി സഹജേ കൈപ്പുള്ള വെള്ളം കൂടി ചിടിലും കൽപ്പന പോലെ നടന്നിടണോ ഏൽപ്പിക്കയില്ലവൻ ശത്രുവയിൽ തൊർപ്പൂരം നീയണയും വരയും അടലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ നന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി. വാറിക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഉള്ള മനസമയത്തും ദേവതമ്പുരാനോടെ അപേക്ഷിച്ചുള്ളയാണമേ. ആമീൻ.
ഉയരങ്ങളിലുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപം ഒഴികെ ഞങ്ങളെപ്പോലെ ആയിത്തീർന്ന ദൈവമായുള്ളവേ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെയും നിന്റെ കരുണയാകുന്ന വാതിൽ ഞങ്ങൾ മുട്ടുന്നു. അവിടുത്തെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരണമേയും. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങൾ മുളപ്പിക്കണമേ. ശമൂവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, ഞങ്ങളോടുള്ള അവിടുത്തെ കൃപയെ ഞങ്ങൾ അറിവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവിടുത്തെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും അങ്ങനെ പ്രസാദിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും ഓടുവഴികളുടെ വിളക്കുമായുള്ളവനെയും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ കരുണയാൽ പാപികളാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങളിൽ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേയും ഞങ്ങളുടെ പിഴകൾ ഹേതുവായിട്ട് അവിടുത്തെ നീതിയിൽ ഞങ്ങൾ ശാസിക്കപ്പെടരുതേയും അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യകറകൾ ഞങ്ങൾ കാണുമാറാകരുതേയും. ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിൻ മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുതേയും. ദയാനിധിയായ അവിടെവനെയും ഞങ്ങളെ കുറ്റം ചെയ്തുപോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേയും. അങ്ങയുടെ തിരുമുൻപാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുവാൻ ഇടയാകരുതേയും. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുതേയും. അവിടുത്തെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങളിൽ നിവർത്തിക്കണമേ. ദരിദ്രന്മാരായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവരായി ഞങ്ങൾ വിളിക്കപ്പെടുമാറാകണമേ. അങ്ങയുടെ കരുണയാൽ അവിടുത്തെ ആട്ടിൻ തൊഴുത്തിൽ ഞങ്ങളെയും എണ്ണണമേ. അവിടുത്തെ സ്തോത്രമാകുന്ന ധാന്യം അവിടുത്തെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടുമാറാകണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ബലഹീനര ഞങ്ങളെ ഇടതുഭാഗത്ത് നീ നിർത്തരുതേ. എന്നാലോ അവിടുത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖങ്ങൾ ശോഭിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വലതുഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ഞങ്ങൾ പാപികളാകുന്നുവെന്നും ഞങ്ങൾ ആരാകുന്നുവെന്നും ഞങ്ങളുടെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുവെന്നും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. അവിടുത്തെ കർത്തവ്യം ന്യായവിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെപ്പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ അവിടുത്തെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകണമേ. ഞങ്ങളുടെ ആയുസിന്റെ സമ്മത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേയും ഞങ്ങൾ അങ്ങയെ പിന്തുടരാതെ വ്യർത്ഥരായി ഭവിക്കരുതേയും. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനാപുത്രനെ പോലെ അവിടുത്തെ കൃപ ഞങ്ങളെ കൈക്കൊള്ളുമാറാകണമേ. കാണാതെ പോയവരായി ഞങ്ങൾ അവിടുത്തെ കരുണയാൽ കണ്ടെത്തപ്പെടുമാറാകണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചുവീട്ടുകളെ കയറിക്കളയുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ അങ്ങേക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു, കാണാതെ പോയി ആടുന്ന പോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അന്വേഷിക്കണമേ. അങ്ങയുടെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 മനുഷ്യനെ തേജനത്താരോടും കൂടെ അവിടുത്തെ തിരുമുൻപാ ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ഞങ്ങൾ അവിടുത്തെ സ്തോത്രം ചെയ്യുമാറാകണമേ. ഹോശോ
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠേ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു വേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസങ്ങളാണ്. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ബുധനാഴ്ച പ്രാർത്ഥനകളിലൊക്കെ നിരന്തരം പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രതീക്ഷയോടുകൂടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും സ്വർഗത്തിലെ അപ്പന്റെ ഇഷ്ടം മറ്റൊന്നാണ്. ആ ഇഷ്ടത്തിനോട് നമ്മൾ അനുയോജിക്കുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ആ പിതാവ് സ്വർഗത്തിലെ അപ്പന്റെ ഇഷ്ടം സ്വീകരിച്ചതുപോലെ ആ പിതാവിന്റെ ദേഹവിയോഗവും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ക്രിസ്തു നമ്മളെ പരിശീലിപ്പിച്ചിട്ടുള്ളതും ആ ഒരു വിശ്വാസത്തെ മുൻനിർത്തി നമുക്ക് ആ പിതാവിന്റെ സന്തോഷത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ അയക്കാം. എങ്കിലും നമുക്കറിയാം, ലോകപ്രകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ ദേഹവിയോഗം ഒരുപാട് ദുഃഖമുണർത്തുന്നതാണ്. എനിക്ക് തോന്നുന്നു വ്യക്തിജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധ കാതോലിക ബാവയുടെ ദേഹവിയോഗത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിൽ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം, അവരവരുടെ വീട്ടിലെ സ്വന്തം ആളുകൾ മരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു വേദന എല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പിതാവ് നമ്മുടെ ഹൃദയങ്ങളിൽ, ഈ സഭയിലെ ഓരോ വിശ്വാസികളുടെയും നെഞ്ചിൽ ഇത്ര ആഴമേറിയ ഒരു സ്വാധീനം ചെലുത്തി എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം വാങ്ങിപ്പോയപ്പോഴാണ് അത് വേദനയോട് എല്ലാവരും തിരിച്ചറിഞ്ഞത്. അത് കേവലം ഒരു ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളിൽ മാത്രമല്ല, നാനാജാതി മതസ്ഥരിലും, ഞാൻ സാധാരണ പിതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ നേതാക്കളുടെ ശവമടക്ക ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ ദർശിക്കുമ്പോൾ ഒരു ഔപചാരികത എന്ന വണ്ണം എല്ലാവരും വന്ന് അനുശോചനങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി പരിശുദ്ധ കൗതലിക ബാവയുടെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിക്കാനെത്തിയ ആളുകളുടെ വാക്കുകളിൽ ഹൃദയത്തെ തൊട്ടിയുള്ള ഒരു തേങ്ങല്, അത് ക്രൈസ്തവ ജനതയിൽ മാത്രമൊന്നുമല്ല വന്ന എല്ലാ മനുഷ്യരിലും ഹൃദയത്തിൽ തട്ടിയ ഒരു തേങ്ങല് അവരുടെ വാക്കുകളിലുണ്ട്. അതിന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള സത്യം, ഏത് വ്യക്തികളുമായിട്ട് ഈ പരിശുദ്ധ പിതാവ് പരിചയപ്പെട്ടിട്ടുണ്ടോ അവരിലൊക്കെ ആഴമേറിയ സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായ വിത്ത് പതിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ വളരെ വിരളമായ അങ്കുലി പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഈ ലോകത്തിൽ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇടയായതിന്റെ പിന്നിൽ ഈ പിതാവിന്റെ ദൈവസന്നിധിയിലുള്ള ആശ്രയബോധവും നിഷ്കളങ്കമായ ജീവിതചര്യവും അകവും പുറവും ഒരുപോലെ കാണത്തക്കവണമുള്ള ജീവിത പരിശീലനമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഓർക്കുന്നത് എന്റെ പിതാവിന്റെ ഓർമ്മയാണ്, അഞ്ചാമത്തെ ഓർമ്മയാണ് നാളെ. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് എന്റെ പിതാവ്. പക്ഷേ അമ്മയെക്കാൾ ഒരുപടി കൂടുതൽ. പക്ഷേ എന്റെ പിതാവിന്റെ ദേഹവിയോഗം നടക്കുമ്പോൾ പോലും അതിനെ കണ്ണുനീരോട് കാണാതെ ഒരു പുരോഹിതൻ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല അല്ലെങ്കിൽ കരയാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് അതിനൊക്കെ വളരെ അവസ്ഥയിലൊക്കെ ഒരു വളരെ ധൈര്യത്തോടു കൂടി ഞാൻ നേരിട്ടു. പക്ഷെ പരിശുദ്ധ ബാവാതിരുമേനോട് ശവസംസ്കാര ശുശ്രൂഷ ഒരുപക്ഷെ അങ്ങനെ ഒരു മനസ്സോട് നേരിടാൻ എനിക്ക് പോലും സാധിച്ചില്ല. അത്രമാത്രം കണ്ണുനീരോടുകൂടിയാണ്. ഓരോ പ്രാവശ്യവും ആ പിതാവിന്റെ മുഖത്ത് നോക്കുമ്പോൾ എന്താ ഹൃദയത്തിലൊരു തേങ്ങലുണ്ട്. ആ തേങ്ങല് ഒരുപക്ഷെ അത്രമാത്രം ഒരു ആത്മീയ ആചാര്യനെ സകലത്തിനേക്കാൾ അപ്പുറം സ്നേഹിച്ചു എന്നുള്ള ഒരു ചിന്തയാണ്. പരിശുദ്ധ പിതാവിന്റെ ദേഹവിയോഗം ഞാൻ അറിയുന്നത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഡാലസ് വെല്ലുവിളിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ വൈദികരും ഉണ്ടായിരുന്നു. എല്ലാ ഒരു ഏകദേശം 10-20 പരം 25 വൈദികരും ശമ്മാശന്മാരും വൈദിക വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തിലാണ് ഈ വാർത്ത കേട്ട ഉടനെ അവിടെ ഇരുന്ന വന്നി തമ്പാനച്ചനാണെങ്കിലും അതുപോലെ തന്നെ പി സി ജോർജ് അച്ഛന്, തോമസ് അച്ഛൻ വന്ന എല്ലാ വൈദികരും, ജോണച്ചനും എല്ലാവരും തന്നെ ഒരു വലിയ വിതുമ്പലോടെയാണ്, ഒരു വലിയ കണ്ണുനീരിന്റെ വിതുമ്പലയോടാണ് ആ ഒരു വാർത്തയെ നെഞ്ചിലേറ്റിയത്. മറ്റാരിലും കാണാത്ത അല്ലെങ്കിൽ മറ്റാർക്കും സാധിക്കാൻ തരാത്ത എന്തോ ഒന്ന്, ഒരു മാസ്മരിക സ്നേഹത്തിന്റെ പ്രഭാവം തന്നെ ഈ പിതാവ് ബന്ധപ്പെട്ട ആളുകളിലൊക്കെ ചാലിച്ചു എന്നുള്ളതാണ്. എല്ലാവരുമായി ബന്ധപ്പെടാൻ ഇടയുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഈ പിതാവിന്റെ ജീവിതത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം ഒരു ഔപചാരികമായിട്ട് മാറാനല്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായി പതിഞ്ഞു എന്നുള്ളതാണ് ഈ പിതാവിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം, സഭയ്ക്ക് സഭാ ചരിത്രത്തിൽ സഭയുടെ ഈടുകളിൽ ഇത്രമാത്രം ഏറ്റവും പ്രശ്ന കലുഷിതമായ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും, പൈശാചികമായ പ്രേരണകളും നിരന്തരം ഉണ്ടായിട്ടുണ്ടായെങ്കിലും, അതിന്റെയൊക്കെ അപ്പുറം ഒരപ്പനുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും നിലനിർത്തുവാൻ ഇടയാക്കി തീർത്തത് ഈ പിതാവിന്റെ കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ ഇവിടെ അത് പറയാൻ ശരിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പിതാവിന്റെ ദേഹവിയോഗത്തിൽ സന്തോഷിച്ച അനേകരുണ്ട്. പക്ഷേ അവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പോലും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ഉള്ള അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലത ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാ ആത്മീയാചാര്യന്മാരും പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ലഭ്യമായ ക്രിസ്തു തന്നെ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിശിതമായ വേദനയും നൊമ്പരോ മേൽക്കേണ്ടി വന്ന ഒരു നിഷ്കളങ്കരായ വ്യക്തി ക്രിസ്തുവാണ്. ആ വേദനയുടെ മധ്യത്തിലും എല്ലാം ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചതുപോലെ ഈ പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിലും ഒരുപാട് കല്ലേറുകൾ നമുക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കാം. അദ്ദേഹത്തിന്റെ പിക്ചർ വെച്ച് മോശമായിട്ട് ഒരു വ്യക്തിയോട് എത്രയും തേജവധം ചെയ്യാമോ അങ്ങനെയൊക്കെയുള്ള പൈശാചിക പ്രേരണ ഉണ്ടായിട്ടും അതെല്ലാം ഇതിലൊക്കെ വേദനയുണ്ടെങ്കിലും ആ വേദന മനസ്സിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അത് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിക്കട്ടെ എന്ന് ലോകത്തോട് പറഞ്ഞ ആ പിതാവിന്റെ വാക്കുകൾ ഓർക്കുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ അനുയായി ആയിരുന്നു ഈ പിതാവ് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അത് ബോധ്യപ്പെടും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായതുകൊണ്ടായിരിക്കാം ദൈവം തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടം മതി ഒരു സഭയ്ക്ക് നൽകാവുന്ന എല്ലാ കോൺട്രിബ്യൂഷനും അദ്ദേഹം നൽകി. അദ്ദേഹത്തിന്റെ വലിയൊരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ സഭ, മാർത്തോമാ ശ്ലീഹാ സ്ഥാപിതമായ സഭ, അതൊരു ഒരു കോടതി വിധിയുടെ ഒരു വ്യവഹാരരഹിതമായ ഒരു സഭയായി സമാധാന അന്തരീക്ഷത്തിൽ എന്നും നിലനിൽക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിനറിയാം ഏതെങ്കിലും വിധത്തിൽ വീണ്ടും വ്യവഹാരം നിലനിന്നു കഴിഞ്ഞാൽ എക്കാലവും സഭയെ കല്ലെറിയുന്ന ക്രിസ്തുവിന്റെ സൗന്ദര്യമുള്ള മുഖം മോശകരമാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സഭ അധപതിക്കരുത്. അത് ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് സഭയ്ക്കുള്ളിലും പുറയിലും പലരും അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു ദീർഘദർശന സ്വപ്നമുണ്ടായിരുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭയായി മാർത്തോമാ ശ്ലീഹാ സ്ഥാപിതമായ സഭ ഉണ്ടാവണം. ഒരിക്കലും വ്യവഹാരം ഉണ്ടാകരുത്, പ്രശ്നമുണ്ടാകരുത്. ആ സഭയിലെ മുഴുവൻ ജനങ്ങളും ശാശ്വത സമാധാനത്തിൽ കഴിയണം എന്നുള്ളൊരു ഒരു വലിയ ആഗ്രഹമാണ്. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും. എല്ലാം അങ്ങനെയാണല്ലോ, ആ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് അത് പോകേണ്ടത്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പലർക്കുമൊക്കെ, ഏതെങ്കിലും കുറച്ച് പേർക്കൊക്കെ സാധിക്കാതെ പോയി. പക്ഷേ ഈ പരിശുദ്ധ സഭയിലെ ഭൂരിപക്ഷം ആളുകൾക്കും ആ പിതാവിന്റെ ആ വലിയ ആഗ്രഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്രയും അദ്ദേഹം ആഗ്രഹിച്ചതിലും ഈ സഭ പ്രതീക്ഷിച്ചതിലും അപ്പുറമായ, ഒരുപക്ഷെ ഭാരത ക്രൈസ്തവ നേതാക്കന്മാർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അനുയോജ്യമായ, പ്രത്യേകിച്ച് ഈ കോവിഡ് തലത്തിൽ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ആ നിയന്ത്രണങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന, അല്ലെങ്കിൽ ആചാര്യ ശ്രേഷ്ഠന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ അദ്ദേഹത്തിന് ലഭ്യമായ ദൈവം കൊടുത്ത അനുഗ്രഹമായിട്ടാണ്. പ്രതികൂലമായ കാലാവസ്ഥകളെ പോലും അനുകൂലമാക്കിക്കൊണ്ട് ഒരുപക്ഷെ രാത്രി എന്നില്ലാതെ പകലിൽ നിന്നില്ലാതെ ജന 10,000,000 ആ പിതാവിന്റെ ഭൗതിക ശരീരം കണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നത്. തീർച്ചയായിട്ടും ഒരു ഓർത്തഡോക്സുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ദൈവം ഒരു പരിശുദ്ധനെ തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം മിലിത്തിയോസ് തിരുമിനിയായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ കണ്ട ഒരു അവസ്ഥയല്ല അദ്ദേഹം ഭാവയായപ്പോഴെ. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ആ പരിശുദ്ധ സ്ഥാനത്തേക്ക് വന്നപ്പോൾ സ്വർഗം അദ്ദേഹത്തിന്റെ മുമ്പാകെ തുറന്നുകൊണ്ടാണ് ആരാലും നോക്കുമ്പോൾ ആകർഷിക്കത്തക്കവണ്ണം ഒരു പ്രകാശ ചൈതന്യം അദ്ദേഹത്തിന് ലഭ്യമായത്. ആ ചൈതന്യം ജീവൻ വിട്ടപ്പോഴും മങ്ങിയില്ല. നിശ്ചലമായി കസാറയിൽ ഇരിക്കുമ്പോഴും അതേ പ്രഭാവം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രസരിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹത്തിന്റെ നെഞ്ചിലുണ്ടായിരുന്നു എന്നുള്ളത് പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും ആ വിശ്വാസം ഒരു സത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് നമുക്കിടയായി തീരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ പരിശുദ്ധ പിതാവിന്റെ ദേഹവിയോഗം നമുക്കൊക്കെ ദുഃഖമാണെങ്കിലും അദ്ദേഹം പണ്ടെങ്ങനെ ഈ സഭയിൽ പ്രവർത്തിച്ചോ അതിലും ദീർഘദർശനത്തോടുകൂടി ഇനിയും ഈ സഭയിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, കാരണം സഭാമക്കൾ എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. ഒരുപക്ഷെ പല പിതാക്കന്മാർക്കും വേറെ ഇച്ചിരൂടൊക്കെ എന്തെങ്കിലും താല്പര്യമുള്ളതായിട്ടുണ്ടവരുണ്ട്. പക്ഷേ ഈ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചോളം എന്റെ സഭ എന്റെ ജനം അപ്പുറമായിട്ട് യാതൊരു ചിന്തയും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നില്ല. ആ സഭയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ അദ്ദേഹം ജീവിക്കുകയും വിശുദ്ധിയോടെ ഈ ലോകം വിടുകയും ചെയ്തു. നമുക്ക് എന്നും മധ്യസ്ഥ അർപ്പിക്കാൻ യോഗ്യതയുള്ള ഒരു പിതാവാണ്. ഞാൻ പരിപൂർണ്ണമായി വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഈ പിതാവിനെയും പരിശുദ്ധ സഭ ആദരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും വരാൻ പോകുന്ന ഒരു തലമുറ ഈ പിതാവിനെ നെഞ്ചിലേറ്റി ആദരിക്കും എന്ന്, ഇന്ന് ഉള്ളതിനേക്കാൾ കൂടുതലായി നെഞ്ചിലേറ്റി ആദരിക്കും എന്ന് 100% വിശ്വസിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കും കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ആശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്യ വി സി വർഗീസ് അച്ഛനാണ്. വാസ്തവത്തിൽ ഞാൻ നാട്ടിൽ നിന്നൊരു അച്ഛനാണ് അതിൻ്റെ അത് ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞതെങ്കിലും അച്ഛന് പെട്ടെന്ന് ഒരു അസൗകര്യം ഉണ്ടായി. ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഡോക്ടർ വി സി വർഗീസ് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛന് സമ്മതിക്കുകയും ഇന്ന് തിരുവചന ധ്യാനത്തിന് അച്ഛൻ അച്ഛനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം ആചാര്യന്മാരുടെ ഒരു ആരാധനയുടെ സമർപ്പണ ഗീതം ദൈവമ്പാകെ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. കുർബാനക്രമത്തിലെ, പുതിയ കുർബാനക്രമത്തിലെ പേജ് നമ്പർ 298 ആചാര്യന്മാർക്ക് ആശ്വാസം നൽകണം നാഥാന്നുള്ള ഗീതം ദൈവമ്പാകെ സമർപ്പിക്കുകയാണ്.
ആചാര്യന്മാർ കാശ്വാസം നൽകേണം ബാധ ീർത്ഥന്മാരോ ദ്രോപ്പം നിത്യവാസം തന്നിൽ വാങ്ങി പോയോ ഉത്ഥാനത്തിൻ നാളിൽ ജീവൻ ഏകീതേ മറ്റോ വസ്ത്രം നൽകുന്നോനെ സ്തോത്രം ആചാര്യാലം കാലത്തെ പാതാളം പോക്കി തന്മാഹാത്മ്യം പാടേ താപയന്തോഴ പാതാളത്തിൽ മണ്ണായി പോയി ഇന്നാൾ വീണ നാദം പോയി പോയി മൗനം പോണ്ടോ വാബയിൽ നിന്നോ ഈവോഷം കേൾക്കുന്നില്ല ദേവാഗാരേ ഗാനാലാപം ശൂന്യപ്പെട്ടു വാവിട്ടയോ കേഴുന്ന രസാരങ്ങൾ നാദാഭാവേ ശുദ്ധസ്ഥാനം കേടിടുന്നു ലോകം വീട്ടോ രാജാര്യന്മാർ നിന്നോടോപ്പം സാഘോഷം നീ വന്നിടുമ്പോൾ മോദിക്കേണം താരാദായോ പാദാക്കന്മാ വിജ്ഞന്മാരും താരം പോകേടം സിദ്ധന്മാ ഒപ്പം രാജേ തോത്രാലാപം ഹല്ലേലൂയ പൂർവം നാഥ ആചാര്യം ഭക്തം മാഗേ ഭൂലോകത്തിൽ താനം കൊള്ളും സഭയിൽ നിന്നും ആദ്യകൂടു സഭയിൽ നാഥ തീർത്തിടേണം ആചാര്യേശൻ മസിഹാരഹസ്യം ശുശ്രൂഷേച്ചാചാരി കൃപതോയണം നാദാസ്തോത്രം.
തിരുവചന ധ്യാനത്തിനായി പറഞ്ഞ ഡോക്ടർ വി സി വർഗീസിനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ബാറക്യമോ പിതൃപുത്ര പരിശുദ്ധമാവുന്ന ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും വന്നരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വളരെ ദുഃഖത്തോടും സങ്കടത്തോടും കൂടി നാം നടന്നു കടന്നുപോകുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ പിതാവിന്റെ വേർപാടില് ആദ്യത്തെ ബുധനാഴ്ചയിലെ പ്രയർ മീറ്റിംഗിലേക്ക് ഡൽഹിയിലായ എന്നെയും ഇതിനവസരം തന്ന പന്ന്യ രാജേഷ് അച്ഛനോടും ഉള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഞാൻ പറയുകയായിരുന്നു എന്താണ് ഇന്നൊന്ന് സംസാരിക്കേണ്ടതെന്ന്. ദൈവത്തിന്റെ ആത്മാവില ശരണപ്പെട്ടുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളൊന്ന് എന്നെ കേൾക്കുന്നവരുമായിട്ട് പങ്കിടാം എന്ന് വിചാരിക്കുകയാണ്. 1984 ഞാനും കുടുംബവും നാട്ടിൽ പോയ അവസരത്തിൽ പരുമലയിൽ ഒന്ന് രണ്ട് ദിവസം ഇരിക്കുന്നതിന് വേണ്ടി പോയി. ആ സമയമാണ് ആദ്യമായിട്ട് ഞാന് പൗലോസ് മാർ മിൽത്തിയോസ് എന്ന മെത്രാപ്പോലിത്തയ്ക്ക് മുൻപായിട്ട് റമ്പാച്ചനായിട്ട് 3 റമ്പാച്ചന്മാരവിടെ ഉണ്ടായിരുന്നു. ചെങ്ങന്നൂര്, മറത്താനാസ്യസ് തിരുമേനിയും കോട്ടയത്തെ മറിയുവാനിയസ് തിരുമേനിയും ഈ പിതാവുമായിരുന്നു മൂന്നറമ്പാച്ചന്മാര്. ഞങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നെങ്കിലും ആ മൂന്ന് ദിവസം രണ്ടു നേരം ഉച്ചയ്ക്കും വൈകിട്ടും വന്ന് അന്വേഷിക്കും, നിങ്ങൾ വല്ലതും കഴിച്ചോ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ. പ്രത്യേകമായിട്ട് സെമിനാരി മാനേജരോട് പ്രത്യേകം പറഞ്ഞ് ഏർപ്പെടുത്തിയിരുന്നു അവർക്ക് വേണ്ട ആഹാരം കൊടുക്കണം എന്നും പറഞ്ഞ് മൂന്ന് ദിവസവും വന്ന് ഞങ്ങളെ അന്വേഷിച്ചു. തന്റെ സഹജീവികളോടുള്ള സ്നേഹവും വാത്സല്യവും ആ പിതാവിന്റെ അന്തിമരെയും സൂക്ഷിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഓർപ്പിച്ചതുപോലെ തന്നെ മുഖം ഹൃദയത്തിന്റെ കണ്ണാടിയ എന്ന് പറഞ്ഞ പോലെ ആ ഹൃദയത്തിന്റെ പവിത്രതയും നിർമ്മലതയും സമൂഹത്ത് ശോഭിക്കുന്നുണ്ടായിരുന്നു. ജീവിച്ചപ്പോഴും ഈ ലോകം വിട്ടുപിരിഞ്ഞപ്പോഴും ആ വദനത്തിന് ഒരിക്കൽ കൂടി ശോഭ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാതൊരു ദുഃഖത്തിന്റെ ലാഞ്ചനയോ വിഷമമോ പ്രയാസമോ ഒന്നും തന്നെ ആ മുഖത്തുണ്ടായിരുന്നില്ല. സന്തോഷത്തോടുകൂടി തന്റെ അരുമനാഥന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കത്തോടുകൂടി തന്നെ ഇരുന്ന ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. 75-ാമത്തെ വയസ്സിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തെങ്കിൽ 34-ലെ ഭരണഘടനയുടെ ഒരു കോപ്പി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതാണ് പിന്നീട് നമുക്കൊരു വഴികാട്ടിയായി തീർന്നത്. 2017 ജൂലൈയിലെ സുപ്രീംകോടതി വിധിയും ഭരണഘടനയുമാണ് പിന്നീട് പരിശുദ്ധ പിതാവിന് വഴികാട്ടിയായിരുന്നത്. 75-ാമത്തെ വയസ്സിൽ തന്നെ ഈ പിതാവും ദൈവസന്നിധിയിലേക്ക് യാത്രയായി. തന്റെ ഉറച്ച തീരുമാനവും നിലപാടുകളും കൊണ്ട് കർക്കശനാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ തന്നെയും ആ കർക്കശ്യം വ്യവഹാരരഹിതമായ ലിറ്റിഗേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സഭയെ ദർശിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ദർശനമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു സഭയെ അത്രമുഖത്ത് അടുപ്പിക്കുന്നതിനും യാത്ര ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ രണ്ട് മഹൽ വ്യക്തികളെ അച്ഛൻ ഓർമ്മിച്ചതുപോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം ദൈവത്തിന്റെ സമയമനുസരിച്ച് പൗലോസ് സെക്കൻഡ് കാതോലിക്ക ബാവായും ഒരു വിശുദ്ധനായി തന്നെ അറിയപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ പിതാവിന്റെ ഓർമ്മകളിലും പതാരവിന്ദങ്ങളിലും അശ്രുപൂജകൾ അർപ്പിച്ചുകൊണ്ട് അല്പസമയം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. സഫറിംഗ് ആൻഡ് ഗ്ലോറി. തന്റെ ജീവിതത്തില് കാതോലിക്ക ആയതിനു ശേഷം അതിനു മുൻപ് തന്നെയും സഫറിംഗ് തുടങ്ങിയൊരു പിതാവാണ് നമ്മുടെ മുൻപിൽ കണ്ടത്. ജീവിതത്തിന്റെ അവസാനമായപ്പോഴത്തേക്കും ലങ്സ് ക്യാൻസറായിട്ട് ചികിത്സയും അതോടുകൂടിയുള്ള മറ്റുള്ള അണുബാധകളും ചികിത്സകളും ഒക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെയുള്ള ഒരു സഫറിങ്ങിലൂടെ ഈ എൻട്രഡ് ഇൻടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. വൈ എ ഗുഡ് പീപ്പിൾ ആർ സഫറിങ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ലോകാരംഭം മുതൽ തന്നെ നാം ചോദിക്കുന്നതാണ്. അതിന്റെ ആൻസർ നമുക്കുള്ളതെല്ലാം മനസ്സിലാകത്തില്ലെങ്കിലും ദൈവത്തിനറിയാം അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഗോഡ്സ് ഫിലോസഫി ഈസ് സഫറിംഗ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഗ്ലോറി. സാത്താന്റെ ഫിലോസഫി ഈസ് ദ ഗ്ലോറി വിത്തൗട്ട് സഫറിംഗ്. ഈ സഫറിംഗ് സെർവൻസിനെ കുറിച്ചാണ് ഐസയ 53 പറഞ്ഞിരിക്കുന്നത്. ആ സഫറിംഗ് സെർവന്റിനെ കുറിച്ച് യഹൂദന്മാർക്ക് അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ദേർ വേർ ടു മെസ്സായാസ്. ഒരു മശിഹ ഈസ് എ സഫറിംഗ് മെസ്സായ, ദി അതർ വൺ ഈസ് ദ ഗ്ലോറിഫൈഡ് മെസ്സായ, എ റെയ്നിങ് മെസ്സായ. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല യേശു ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഒരു സഫറിംഗ് മെസ്സായ ആണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാണ് റാബായികളുടെ എഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഈ സഫറിംഗ് ഏറ്റവും അധികം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ജോബ് എന്ന് പറയുന്നത്. ദി ജോബിന്റെ പുസ്തകം, ഈവൻ ദോ ജനസിസ് കംസ് ഫസ്റ്റ് ഇൻ അവർ ബൈബിൾ, ഇറ്റ് മേ നോട്ട് ഹാവ് ബീൻ ദ ഫസ്റ്റ് ടു ബി റിട്ടൺ എന്നാണ് പറയുന്നത്. ദ ബുക്ക് ഓഫ് ജോബ് ഈസ് നോട്ട് എ റിലിജിയസ് ഫിക്ഷൻ. ജോബ് വാസ് എ റിയൽ പേഴ്സൺ, നോട്ട് ആൻ ഇമാജിനറി ക്യാരക്ടർ. ഒരു ഇമാജിനറി ക്യാരക്ടർ അല്ല ജോബ് എന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിലെ മോശം എഴുതുന്ന പുസ്തകങ്ങൾക്ക് മുൻപായി തന്നെ ജോബിന്റെ പുസ്തകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിമതം. ഇസീക്കിയേലിന്റെ പുസ്തകം 14:14-20 വാക്യത്തില്, ജെയിംസിന്റെ ബുക്ക് ബുക്ക് ഓഫ് ജെയിംസ് അല്ലെങ്കിൽ എപ്പിസ്റ്റിൽ ഓഫ് ജെയിംസിലും 5:11 നമ്മൾ ഈ ജോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഹി വാസ് എ റിയൽ മാൻ. അതിന് ജോബ് ആൻഡ് ഹിസ് ട്രയൽസ് വാസ് നോട്ട് എ മെനി പീപ്പിൾ വെന്റ് ടു ഇൻ ദാറ്റ് എക്സ്റ്റെന്റ്. നോട്ട് ഡു വി റിയലൈസ് ദാറ്റ് ജോബ് സഫേർഡ് ആസ് ഹി ഡിഡ് സോ ദാറ്റ് ഗോഡ് ദ പീപ്പിൾ ടുഡേ മൈറ്റ് ലേൺ ഫ്രം ഹിസ് എക്സ്പീരിയൻസസ് ഹൗ ടു ബി patient in suffering and endure to the end. എങ്ങനെയാണ് മനുഷ്യന് സഫറിംഗ് ഉണ്ടാകുമ്പോൾ അതിനെ നാം കാണുന്നതെന്നും ആ സഫറിംഗിലൂടെ എങ്ങനെയാണ് ഗ്ലോറിയായിട്ട് തീരുന്നതെന്നും ദൈവമാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മള് ആ സഫറിംഗ് വരുമ്പോൾ വീണു പോകാറുണ്ട്. ഏലിയാവ് തന്നെ പറഞ്ഞു, അയ്യോ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എനിക്ക്. യോനാ ദീർഘദർശി പറഞ്ഞു, മതിയായി എനിക്ക് ഈ ജീവിതം, എന്റെ ജീവിതം അങ്ങ് എടുത്തു കളഞ്ഞാൽ മതിയെന്ന്. വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്. നമ്മൾ ആ സമയം നമ്മൾ ഇതൊന്നും ചിന്തിക്കത്തില്ല. എങ്കിലും അതിനുപരിയായിട്ട് ഓവർ റൂളിംഗ് പവർ ഉണ്ട്. ദാറ്റ് ഇസ് ഗോഡ്സ് ഗ്രേസ്. നമുക്ക് നമ്മളുടെ സഫറിംഗിൽ കൂടാതെ നമ്മളെ സാന്ത്വനപ്പെടുത്തുന്നതിനും നമ്മളെ സഹായിക്കുന്നതിനുമായിട്ട് ദൈവത്തിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാല് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയമായ പ്രകാരം വിളിക്കപ്പെട്ടുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രനാകാൻ അനേക സഹോദരന്മാർ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുവാൻ മുന്നേ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ദാറ്റ് ഇസ് ദ ഗ്ലോറി. ആ ഗ്ലോറിയാണ് നമ്മൾ സഫറിംഗിൽ കൂടെ കാണുന്നത്. പരിശുദ്ധാവിനെ ഹീ റിസീവ് ദാറ്റ് ഗ്ലോറി. ആപ്താവിനെ നമ്മള് പ്രത്യേകമായിട്ട് ഈ 40 ദിവസം നമ്മൾ ഓർക്കുകയും നോയമ്പ് നോക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പരിശുദ്ധ പിതാവിനെ സ്വർഗത്തിൽ കയറ്റുന്നതിനോ ആ പിതാവിന് വേണ്ടിയിട്ടോ അല്ല. അത് നമ്മളെ തന്നെ ആ പിതാവിന്റെ ജീവിതത്തെ പിന്തുടരുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ട് പക്ഷവാദം കഴിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവുണ്ട്, അതുപോലെ തന്റെ പരിശുദ്ധ ആത്മാവുമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ക്രിസ്തു തന്നെയല്ല, നമുക്ക് രണ്ടു കൂട്ടരാണ്, നമ്മുടെ ഇരുളത്തും പുരത്തും നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാണ്. അതുപോലെ പിതാവ് പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട്. ഒരു എബ്രായ ലേഖനത്തിലാണെങ്കിൽ 12:11 പറയുന്നുണ്ട്, ഏത് ശിക്ഷയും തൽക്കാല സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തിവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിനെ പാദം നിരത്തുവീൻ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ദുരുപ്രയാസമായിട്ട് തോന്നിയാലും എങ്കിലും അവസാനത്തേതില് ദൈവം അത് സന്തോഷമാക്കി തീർക്കുകയും നമ്മുടെ സകല നന്മയ്ക്ക് വേണ്ടി അത് വ്യാപരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ വേദപുസ്തകവും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ തന്നെയാണ് ജോബിനെ കുറിച്ച് നോക്കിയാൽ സെൻട്രൽ മെസ്സേജ് ഓഫ് ദ ജോബ് ഈസ് ബ്ലെസ്സിംഗ്സ് ത്രൂ സഫറിംഗ്, ത്രൂ ബിറ്റർ കലാമിറ്റി കംസ് എ ബ്ലെസ്സഡ് ഡിസ്കവറി. ദ സെൽഫ് അല്ലെങ്കിൽ ഈഗോ ഈസ് സ്ലെയിൻ ആൻഡ് ഗോഡ് is known to the trial. And the book is a grand illustration of Paul's word, in all things work together. ഇപ്പൊ വായിച്ച വാക്കാണ്, അതായത് എബ്രായ ലേഖനം 8:28 എബ്രായ ലേഖനത്തിന്റെ 12:11 ജോബിന്റെ ബുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചില നമ്പറൊക്കെ അതിനകത്ത് കാണാം. ഒന്ന്, അതിന്റെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഹീബ്രുവിലെ ന്യൂമറോളജി എന്ന് കണക്കാക്കിയാൽ മാത്രം മതി. അത് 7,000 ഷീപ്സ്, 3,000 കാമൽസ്, 1,000 ഓക്സൻ, 500 ഷിയാസസ് ആൻഡ് ഹാവിംഗ് എക്സാക്ട്ലി ഡബിൾ ദിസ് ഫിഗർ ആഫ്റ്റർ ഹിസ് ട്രയൽ. ജോബ്സ് പൊസഷൻസ് വേർ such that he was the wealthiest and greatest of all the men in the East. The recurrences of the numbers 7 and 3 are the important title kaanamennaanu. 7 sons and 3 daughters, 3 friends who sat with the Job for 7 days and nights. His 10 children are not multiplied. അവന്റെ എല്ലാ സമ്പത്തുകളും മൾട്ടിപ്ലൈ ചെയ്തെങ്കിലും ഈ 10 പുത്രന്മാരെ അല്ലെങ്കിൽ 7 പുത്രന്മാരും 3 പുത്രിമാരും 10 മക്കൾ മൾട്ടിപ്ലൈ ആയിട്ട് പറയുന്നില്ല. കാരണം ദ സോൾ ബോഡി ആൻഡ് സ്പിരിറ്റ് നോട്ട് മൾട്ടിപ്ലൈഡ് വൺസ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ആൻഡ് ഇൻ ദ റിസറക്ഷൻ ഇറ്റ് വിൽ ബി ദ സെയിം തിങ് വട്ട് യു ഹാവ്. നോഹയും എസിക്കിയലിന്റെ പുസ്തകം 14:14 പറയുന്നുണ്ട്, നോഹ, ദാനിയേൽ, ഇയോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട്. അവിടെ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിന്റെ നാശത്തെ കുറിച്ചാണ്. ഈ മൂന്ന് പുരുഷന്മാരെ, നോവയും ഡാനിയേലും ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. അപ്പോൾ കർത്താവായ യേശു ദൈവം പറയുന്നത് ഇയോബിന്റെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറായിട്ട് വരാം. ജെയിംസിന്റെ 5:11 പറയുന്നു, സഹിഷ്ണുത തികച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. Indeed, we count them blessed who endure. You have heard of the perseverance of Job. ആ ജോബ് ഇന്റെ സഫറിംഗ് മാതിരി തന്നെയായിരുന്നു എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നത്, പരിശുദ്ധ പിതാവ് സഫർ ചെയ്തത്. അവസാനം ഹി റിസീവ്ഡ് ദ ഗ്ലോറി. ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ ആ കിരീടത്തിനായിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് ആ പിതാവ്. ആ പിതാവിന്റെ യാത്രയിലും ആ പിതാവിന്റെ ജീവിതത്തിന്റെ മാതൃകയിലും ഈ സഭ മുൻപോട്ട് പോകുന്നതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഭയെയും സഭയുടെ മക്കളെയും പത്രാപുരത്തന്മാരെയും അച്ഛന്മാരെയും പ്രമ്പാച്ചന്മാരെയും സന്യാസികളെയും അതുപോലെ എല്ലാ സഭാ മക്കളെയും തേന്നുബ്രാൻ അനുഗ്രഹിക്കട്ടെ, വാഴ്ത്തട്ടെ, നമ്മുടെ ദുഃഖവും കണ്ണുനീരുകളും മാറ്റട്ടെ. സന്തോഷത്തോടുകൂടി നമ്മൾക്ക് പ്രാവിനെ യാത്ര അയക്കാം, യാത്ര അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ദാവീദ് പ്രാർത്ഥിച്ച മാതിരി ഇതുവരെയും ഞാൻ എന്റെ പുത്രനു വേണ്ടി പ്രാർത്ഥിച്ചു, ഇനിയും ഞാൻ എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി ആഹാരം കഴിക്കാം. ഇനി ഞാൻ ഇവിടെ വെച്ച് അവനെ കാണത്തില്ല, പക്ഷേ ഞാൻ അവനെ അവിടെ ചെന്ന് കാണും എന്ന് ദാവീദിനെ പോലെ പറയുവാൻ തക്കവണ്ണം അപരിശുദ്ധമായ ഗണത്തിൽ ചേർക്കപ്പെട്ട അപരിശുദ്ധ പിതാവിനെ നമുക്ക് അവിടെ ചെന്ന് കാണുവാനായിട്ട് ദൈവന്തപുരാൻ ബലഹീനായ എന്നെയും എന്നെ കേൾക്കുന്ന എല്ലാവരെയും സഭാ മക്കളെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേളിയ വചനങ്ങൾ നിർത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. എന്നൊരവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വചനങ്ങൾ നിർത്തുന്നത് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
വളരെ നന്ദി അച്ഛാ. എന്റെ ഹൃദയത്തിൽ തൊട്ട നല്ല വാക്കുകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവതിരുമേന്റെ സ്നേഹത്തിനും ആഴമായ സമർപ്പണത്തിന്റെയൊക്കെ നല്ല അനുഭവങ്ങൾ അച്ഛൻ പങ്കുവച്ചതിൽ തീർച്ചയായിട്ടും സന്തോഷവും നന്ദിയും ഈ കൂട്ടായ്മ കണ്ടറിയിക്കുന്നു. ഇപ്പോഴും വന്നേ തമ്പാൻ വർഗീസ് അച്ഛന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. എന്നോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛന് ഇപ്പോഴൊരു വാക്ക് ചേർത്ത് സംസാരിക്കുന്ന
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏവർക്കും പരിശുദ്ധ തൃത്വത്തിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വാക്ക് പറയുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. ഏറ്റവും വന്ദ്യനായ വി സി വർഗീസ് അച്ഛന്റെ ഹൃദയസ്പർശിയായ, അതോടൊപ്പം തന്നെ വളരെ ഈടുറ്റ വാക്കുകൾ ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. എത്രമാത്രം ഹൃദയത്തെ അദ്ദേഹം പരിശുദ്ധ കാതോലിക്ക ബാബാതിരുമേനി ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവുമായിട്ട് വളരെ ആത്മാർത്ഥമായ അടുത്ത ബന്ധം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്ന ഒരു വൈദികനായിട്ട് വളരെ ചെറുപ്പമുള്ള വളരെ ചുറുചുറുക്കുള്ള ഒരു യുവ വൈദികനായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റമ്പാൻ സ്ഥാനവും മേൽപ്പെട്ട സ്ഥാനവും അദ്ദേഹം കുന്നംകുളം ഭദ്രാസനത്തിന്റെ ഭദ്രാപൂരിതയായിട്ട് സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ അതിനും സാക്ഷിയാകുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം കാതോലിക്ക ബാബ ആയതിനു ശേഷം 2011 ഡാളസ് വലിയ പള്ളി കൂടാശി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുവാനും അദ്ദേഹത്തെ സ്വീകരിക്കുവാനും അദ്ദേഹത്തെ ഒരാഴ്ച കാലം ദേവാലയത്തിന്റെ പള്ളിമുറിയിൽ താമസിപ്പിച്ച് ശുശ്രൂഷിപ്പാനും ആ ദേവാലയ സമുച്ചയം കൂദാശ ചെയ്യുവാനുള്ള ഏറ്റവും അസുലഭമായൊരു ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള ധാരാളം ധാരാളം ദീപ്തമായ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്, എങ്കിലും ഞാനതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വാർത്ത രാജേഷ്ഠൻ ഓർപ്പിച്ചതുപോലെ കേട്ട സമയത്ത് തന്നെ ഹൃദയം തകർന്നുപോയ ഒരു അനുഭവമായിരുന്നു. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് കുറെ നേരത്തേക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇപ്പോഴും ആ ഒരു ഷോക്ക് എന്റെ മനസ്സിലുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ള സംശയമില്ല. ചില വ്യക്തികൾ ലോകത്തിലേക്ക് ജനിക്കുന്നത് ഒരു വലിയ നിയോഗവുമായിട്ടാണ്. ദൈവം അവരെ അയക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എത്രമാത്രം രൂപാന്തരപ്പെടുത്തുമെന്നുള്ളത് ഈ പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരനായിട്ട് വളർന്ന് സഭയുടെ അത്യുന്നത സിംഹാസനത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന ഒരു വ്യക്തി, അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു മെത്രാപൊലിത്ത ആയിരുന്നപ്പോൾ അത്രമാത്രം ഒന്നും ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടില്ല, അത്രമാത്രം വലിയ കാരിസ്മ അത് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നാൽ കാതോലിക്ക ഭാവം ആയതിനുശേഷം അദ്ദേഹത്തിന്റെ മുഖഭാവം പോലും ദൈവം തമ്പുരാൻ ഒരു വലിയ രൂപാന്തരം നൽകി അദ്ദേഹത്തെ സഭയുടെ അത്യുന്നത അധ്യക്ഷനായിട്ട് പരിപാലിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതകാലം തങ്കലിപികളാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം സഭയുടെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തിയിരിക്കും എന്നുള്ള സംശയമില്ല. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ജീവിതകാലത്തും ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു പിതാവാണ്. ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പലവിധത്തിൽ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പ്രാർത്ഥനയോടുകൂടി നേരിട്ട് സഭയ്ക്ക് ഈടുറ്റ സംഭാവനകൾ നൽകി. പ്രത്യേകിച്ച് സഭയുടെ ഭരണഘടന അദ്ദേഹം ക്രോഡീകരിച്ച് ഭാരതത്തിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കിയ വളരെ അതിശ്രേഷ്ഠനായ ഒരു പിതാവാണ്. അദ്ദേഹത്തെ ഇന്നും വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബെഞ്ചിൽ അദ്ദേഹത്തെ നമ്മൾ ഏറ്റിരിക്കുന്നത് ഒരു പരിശുദ്ധനായിട്ടും സഭയുടെ നിർണായക കാലഘട്ടത്തിൽ സഭയ്ക്ക് നിർണായകത്വം വഹിച്ച ഒരു പിതാവുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹമാണ്. ചില വ്യക്തികൾ ചിലരുടെ നാശത്തിനും ചിലരുടെ അനുഗ്രഹത്തിനും കാരണമായി തീരും എന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അനേകർ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ശാപം ഏറ്റുവാങ്ങുന്നവരുണ്ട്. എന്നാൽ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അതുപോലെ തന്നെയുള്ള ഒരു പിതാവാണ് പരിശുദ്ധനായ പൗലോസ് തിരുമേനി കാതോലിക്ക ബാവ തിരുമേനി. അദ്ദേഹത്തെ നെഞ്ചിലേറ്റി അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ ഓർമ്മ എന്നും നിലനിൽക്കും, സംശയമൊന്നുമില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. എങ്കിലും വേദപുസ്തകത്തിലെ ഒരു വേദഭാഗം ഞാൻ വായിച്ചു പോവുകയാണ്. അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്രമാത്രം പരിശുദ്ധ ബാവാതിരുമേനിയുമായിട്ട് ഇത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇത് പൗലോസിന്റെ വാക്കുകളാണ്. നമ്മൾ ഓർക്കുന്നത് ഒരു പൗലോസ് തിരുമേനി ബാവായെയാണ്. അതെത്രമാത്രം അതുമായിട്ടുള്ള താരതമ്യങ്ങൾ, സാമ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതിയാകും. അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായം. അദ്ദേഹത്തിന്റെ മിഷണറി യാത്രയിൽ അദ്ദേഹം മിലേത്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതും ഒരു അല്പം സാമ്യമുണ്ട്, തിരുമേനിയുടെ പേര് മിലിത്തിയോസ് എന്നായിരുന്നു, മിലേത്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോൾ എപ്പേസോസിൽ നിന്ന് സഭയുടെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവരോട് ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ എല്ലാ ഭാഗവും വായിക്കുന്നില്ല, പ്രസക്തമായത് വായിച്ചു വിടുന്നതേ ഉള്ളൂ. ഞാൻ ആസ്തയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചുപോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്ന ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സമ്മത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇത്രയുമാണ് പൗലോസ് ലീഹ എഫേസോസിൽ നിന്ന് വന്ന മൂപ്പന്മാരായ പിതാക്കന്മാരോട് അറിയിച്ച് അവരെ ബോധിപ്പിക്കുന്നത്. 36-ാം വാക്യപ്രകാരമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ച് എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് അവനെ യാത്രയാക്കി. ഇതാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചത്. തീർച്ചയായിട്ടും ഈ വേദഭാഗം വായിക്കുമ്പോൾ ഓരോ വാക്യവും ഓരോ വാക്കും പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ച് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഈ സമയം അതിന് യോജിച്ചതല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയെ ദൈവം നമ്പുരാൻ പരിപാലിക്കട്ടെ, വഴിനടത്തട്ടെ. നീർന്ന ഹൃദയങ്ങളെല്ലാം ദൈവം നമ്പുരാനെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷനോട്, കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട്
സാധിക്കും. വളരെ നന്ദി ശ്രേഷ്ഠമറിയ വാക്കുകൾക്ക്. ഇപ്പോഴ് നമുക്കൊരു കാര്യം ചെയ്യാം. സാധാരണ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുവെങ്കിലും എല്ലാവരും നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുക. വീടുകളിലാണെങ്കിലും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് പരിശുദ്ധ പിതാവിന് വേണ്ടി ഇപ്പോഴുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോഴ് നടത്തുകയാണ്. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു.
ആചാര്യന്മാരും നിന്നഹിമയലയവാന്മാരും ഹാലേ ലോയോ ഹാലേ ലോയ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്ദാവേദിമൂലം
നിന്ദോത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ും ഞാനുപതിരഹിച്ചിടുമേ സാക്ഷിയെയും പാറയ്ക്കുവാം.
ശുദ്ധ്യാസ്കുദിശാർശിച്ചുള്ള
പാപങ്ങൾ പൂക്കുധ്യാന ദ്വാരങ്ങൾ വാനപരത്ത് വസീകേണം സൗമൻകാലോ സോൻ.
നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് കരുണയും ദയയും യാചിക്കണം.
ഇരിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ.
സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പാർക്കുമോർ പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരം നൽകുന്നവനുമായ കർത്താവിന് സ്തുതി. ഈ സമയത്ത് ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെ ഓർക്കുന്ന ഈ സമയത്തും സർവ്വപെരുന്നാളുകളിലും നേരങ്ങൾ നാടുകളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസും ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ എന്ന കർത്താവേ, പിടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുമുൻപാകെ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ ശമാശന്മാർക്കും വേണ്ടി മലിനരും അശുദ്ധരുമായ ദിനദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായവിധിക്കായി തുനിയരുതേ. കർത്താവേ, എന്റെ വിശുദ്ധ മദ്ധഹായുടെ പടികളിൽ ചവിട്ടിട്ടുള്ള കാലുകളെ അഗ്നികരണ്ടികളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, അവിടുത്തേക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും അടച്ച് പൂട്ടപ്പെട്ടവയെ അനുഭവിക്കുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. കർത്താവേ, അവിടുത്തെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാർ അവയെ നീ അന്ധകാരമയമാക്കി തീർക്കരുതേ. കർത്താവേ, വിശുദ്ധങ്ങളും വന്യങ്ങളുമായ അവിടുത്തെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാർ അവയെ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകളെ അവിടുന്ന് കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും അവിടുന്ന് പരിഹരിച്ച് മോചിക്കുമാറാകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഞങ്ങൾ അവിടുത്തേക്കും അടുത്ത പിതാവിനും അടുത്ത പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ.
സൃഷ്ടി ുദ്യാണത്തിരുതിരവിന്നിടും അത് കാണാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മണ്ണിലുയർത്തയിലാശ്ചര്യം പാറയ്ക്കുമോ.
ആദ്യം
കൈ കൊണ്ടഹറാൻ മോശയോടും നീച്ച് കറിയായ്ക്കതു നൽകി മോശ കറിയായോഹന്നാനേകി യോഹന്നാൻ കർത്താവിന്നും കർത്താവ് സ്ലീഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി സ്ലീഹന്മാർ മുറിയോറാകെ മോലൈനുവാദാരേ ർപ്പിച്ചോർക പുണ്യം നാദാസ്തോത്രം നാഥാസവിധേയുൾ പ്രകാരേ ദേവീ കാന്തിയേഴും
അനുഗ്രഹീതരാകുന്നു. ആത്മീകമാകുന്ന ഈ ശുശ്രൂഷകളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരെയും ദൈവനുദരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി വാങ്ങുന്നവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവരെ, ബലഹീനങ്ങളും കുറവുള്ളവരുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കിത്തീർക്കുമാറാകണമേ.
ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഉത്തരമാറുകൾ ചെയ്തേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേനെ കുസ്തി, ഞങ്ങളുടെ കർത്താവേനെ കുസ്തി, നീയൊക്കെ ഞങ്ങളുടെ ശരണവുമേനെ കുസ്തുതി ബാറയ്ക്കോ. മാമനച്ചാ ആശീർവദിച്ചാട്ട്. മാമനച്ച
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടി പ്രത്യേകാൽ രോഗമാസാലുള്ള നമ്മുടെ സഭയിലെ ദുഃഖത്തിലും പ്രയാസത്തിലും പരിശുദ്ധാവിന്റെ യോഗത്തിൽ ദുഃഖിക്കുന്നവരായിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും ഇടവുകളോടും കൂടി ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ.
അനുഗ്രഹീതമായ ശുശ്രൂഷയിലെ സംബന്ധിച്ച നേതൃത്വം നൽകിയ എല്ലാ വൈദികരോടും പ്രത്യേകമായി സ്നേഹം അറിയിക്കുന്നു. വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ തമ്പാൻ വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, ബിജോയച്ചൻ, പ്രത്യേകിച്ച് വി സി വർഗീസച്ചനും തമ്പാനച്ചനും അവരുടെ ജീവിതത്തിലെ പരിശുദ്ധ തിരുമേനോടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. ഒരുപക്ഷെ എല്ലാ വൈദികർക്കും, ഈ സഭയിലെ മുഴുവൻ വൈദികർക്കും ഈ പരിശുദ്ധ പിതാവിന്റെ ഒരു സ്വാധീന ശക്തി ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ്. ആ പിതാവിന്റെ മധ്യസ്ഥ നമുക്ക് ആവലായിരിക്കട്ടെ. തുറന്നും ആ പിതാവ് സഭയിൽ നിലനിന്നതുപോലെ നമ്മുടെ സഭയിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. എനിക്ക് എല്ലാവരോടും വരവേക്ഷയുള്ളത്, നിങ്ങൾ കഴിവതും ആളുകൾ, ആരോഗ്യമുള്ളവരും ഒക്കെ മനസ്സുള്ളവരും, നമുക്കറിയാമല്ലോ പരിശുദ്ധ പിതാവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു മെമ്പർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ വീട്ടിൽ അപ്പനോ അമ്മയോ മരണപ്പെടുമ്പോൾ 40 ദിവസം അവർക്ക് വേണ്ടി നോമ്പ് നോക്കുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. പരിശുദ്ധ പിതാവും നമ്മുടെ സ്വന്തം പിതാവ് തന്നെയാണ്. ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ പിതാവ് തന്നെയാണ്. ആ പിതാവ് യാത്രയാകുമ്പോൾ ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആ പിതാവിന് നേരത്തെ നമ്മുടെ ബി സി വർഗീസച്ചൻ അതിനെ പറ്റി സൂചിപ്പിച്ചു. നമ്മൾ നോമ്പ് നോക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ആ പിതാവിന് വേണ്ടിയിട്ട്, പിതാവിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും ആ പിതാവിനുള്ള സമർപ്പണത്തിന്റെ പ്രതിഫലമായി കഴിവത് ആളുകളൊക്കെ 40 ദിവസം നോമ്പ് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് വളരെ സ്നേഹം. അത് നമുക്ക് അനുഗ്രഹത്തിന് മാത്രമേ ഇടയാകത്തുള്ളൂ. നമ്മുടെ ബുധനാഴ്ചത്തെ പ്രാർത്ഥനാ കൂട്ടം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരട്ടെ. അതുകൊണ്ട് എല്ലാവരും അത് ചിന്തിക്കണം. അതിനുവേണ്ടി ആ രീതിയിൽ അതിനെ ഗൗരവത്തോടെ കാണണമെന്ന് വളരെ സ്നേഹത്തോടെ അതിനെത്തോടെ ഉറപ്പിക്കുന്നു. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. വാഴ വാഴ്ച സ്വാസ്ഥ്യമാൻഡി ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് വെച്ചതിനാൽ പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായി ഇതിനുവേണ്ടി സഹായിക്കുക സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരു വാക്കിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദേവനമ്പ്രാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം പരിപാലിക്കട്ടെ. പുണ്യകാര്യങ്ങളൊക്കെ ഓർക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.